بسم الله الرحمن الرحيم. الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب.
وجنങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്ന എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അവർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിരിക്കുന്നത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്, أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرحمن علم القرآن خلق الإنسان علمه البيان. ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഇത്തരമൊരവസരത്തിൽ ഈ റമദാനിൻ്റെ പുണ്യ രാവുകളിലൊന്നിൽ ഇസ്ലാം കാരുണ്യത്തിൻ്റെ മതം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ അനുഗ്രഹിച്ച സർവശക്തനായ തമ്പുരാന് സ്തുതി. അൽഹംദുലില്ലാഹ്, ഇത്തരമൊരു വേദിയൊരുക്കിയ കേരള മുസ്ലിം കൾച്ചറൽ സെൻ്ററിൻ്റെയും മിഡിൽ ഈസ്റ്റ് ചന്ദ്രികയുടെയും ഏഷ്യാനെറ്റിൻ്റെയുമെല്ലാം ആളുകളോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇസ്ലാം ഒരു അറബി പദമാണ്. പദത്തിൻ്റെ നേർക്കുനേരെയുള്ള അർത്ഥം സമർപ്പണമെന്നാണ്. ഈ അറബി പദം നിഷ്പന്നമായിരിക്കുന്നത് സിൽമ് എന്ന അറബി ധാതുവിൽ നിന്നാണ്. സിൽമ് എന്നാൽ ശാന്തി എന്നാണ് അർത്ഥം. ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വം തന്നെ സർവേശ്വരനായ തമ്പുരാന് ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ശാന്തിദായകമായ ഇഹലോക ജീവിതവും അവസാനം ശാന്തിയുടെ ഗേഹമായ മരണാനന്തര സ്വർഗവും നേടുക എന്ന സന്ദേശമാണ്. ഇസ്ലാം കാരുണ്യത്തിൻ്റെ മതമാണ് എന്നത് ഒരു കേവല അവകാശവാദമല്ല. അതിൻ്റെ ദർശനത്തിൻ്റെയും തത്വശാസ്ത്രത്തിൻ്റെയും വിശ്വാസങ്ങളുടെയും എല്ലാം അടിത്തറ സ്ഥിതി ചെയ്യുന്നത് കാരുണ്യത്തിലും സ്നേഹത്തിലും സമാധാനത്തിലും ശാന്തിയിലും തന്നെയാണ്. സർവേശ്വരനായ തമ്പുരാനെ പരിചയപ്പെടുത്തുന്നത് മുതൽ ആരംഭിക്കുന്നു ഈ സവിശേഷത എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉഗ്രരൂപിയായ ഒരു സംഹാരമൂർത്തിയല്ല ഇസ്ലാം പരിചയപ്പെടുത്തുന്ന, പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന അള്ളാഹു. അള്ളാഹുവിനെ ഏറ്റവുമധികം വിശേഷിപ്പിച്ചിട്ടുള്ളത് അർറഹ്മാൻ എന്ന നാമത്താലാണ്. നമുക്കറിയാം, മുസ്ലിങ്ങൾ എന്ത് കാര്യം ആരംഭിക്കുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങും. പരിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങളിൽ 113 എണ്ണവും ആരംഭിച്ചിട്ടുള്ളത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതുകൂടാതെ തന്നെ ഖുർആനിൽ ഏറ്റവും അധികം ആവർത്തിച്ച് വന്നിട്ടുള്ള പടച്ചതമ്പുരാന്റെ നാമം അർ റഹ്മാൻ എന്നാണ്. ഖുർആനിൽ 124 തവണ ഇതുകൂടാതെ തന്നെ അർ റഹ്മാൻ എന്ന് പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അർ റഹ്മാൻ എന്ന പദത്തിനർത്ഥം കാരുണ്യമല്ലാതെ മറ്റൊന്നും തന്നെ ഉണ്ടാകാത്തവൻ എന്നാണ്, പരമകാരുണികൻ എന്നാണ്. സകല കാരുണ്യത്തിൻ്റെയും കാരുണ്യത്തിൻ്റെ മൂർത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവനിൽ നിന്നുണ്ടാകുന്നതെല്ലാം ആത്യന്തികമായി കാരുണ്യമാണ് എന്നർത്ഥം. ഈ കാരുണ്യമൂർത്തിയായ പടച്ചതമ്പുരാനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് അവന്റെ കാരുണ്യത്തിന്റെ 1% ഈ പ്രപഞ്ചത്തിൽ മുഴുവനുമായി അവൻ വ്യാപിപ്പിച്ചിരിക്കുന്നു എന്നാണ്. ആ കാരുണ്യത്തിന്റെ ഭാഗമാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി തന്നെ. ഈ പ്രപഞ്ചത്തിൽ കോടാനുകോടി ഗാലക്സികളുണ്ട്. ആ ഗാലക്സികളിൽ ഒന്നാണ് നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേ എന്ന് പറയുന്ന ആകാശഗംഗ. ഈ ഗാലക്സിയുടെ സൃഷ്ടിയിലും അവന്റെ കാരുണ്യം തന്നെ. അവയിൽ ഒരെണ്ണമാണ് നമ്മുടെ സൗരയൂഥം, അതിലും അവന്റെ കാരുണ്യം തന്നെ. ആ സൗരയൂഥത്തിൽ വേറിട്ട് നിൽക്കുന്ന ഗ്രഹമാണ് ഭൂമി. ആ ഭൂമിയിൽ മാത്രമാണ് അറിഞ്ഞിടത്തോളം ജീവൻ എന്ന പ്രതിഭാസം നിലനിൽക്കുന്നത്. ഈ ജീവൻ എന്ന പ്രതിഭാസത്തിന്റെ നിലനിൽപ്പിന് പിന്നിലും ഈ ഭൂമിയുടെ കിടപ്പിന് പിന്നിലുമെല്ലാം അവന്റെ കാരുണ്യമാണുള്ളത്. ഈ ഭൂമിയിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട്. ആ ജീവജാലങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് മനുഷ്യജീവി, ഹോമോസാപ്പിയൻ എന്ന ജീവി. മനുഷ്യജീവിയുടെ വ്യതിരിക്തതക്കും സവിശേഷതക്കും നിലനിൽപ്പിനുമെല്ലാം പിന്നിലും സർവേശ്വരനായ തമ്പുരാന്റെ കാരുണ്യമാണുള്ളത്. മനുഷ്യജീവിയുടെ സവിശേഷത എന്താണ്? മറ്റു ജീവികൾക്കെല്ലാം അവയുടെ ജനിതക കോഡുകളിൽ രേഖപ്പെടുത്തപ്പെട്ട കേവലമായ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകുവാൻ കഴിയുമെങ്കിൽ മനുഷ്യനതല്ല, ഒരുപാട് സാധ്യതകളുള്ള ജീവിയാണ് മനുഷ്യൻ. പരിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ ഭൂമിയിലെ നിയോഗത്തെക്കുറിച്ച് പറഞ്ഞത് പടച്ചതമ്പുരാൻ പറയുന്നതായി ഉദ്ധരിക്കുന്നത് ഇന്നീ ജാഅലും ഫിൽ അർദി ഖലീഫ എന്നാണ്. ഭൂമിയിലേക്കൊരു ഖലീഫയെ പറഞ്ഞയക്കുവാൻ പോകുന്നു. സ്വതന്ത്രമായ കൈകാര്യകർത്തൃത്വമുള്ള, നന്മ ചെയ്തുകൊണ്ട് ഉന്നതനാകുവാനും തിന്മ ചെയ്തുകൊണ്ട് അധമനാകുവാനുമുള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ടിട്ടുള്ള ജീവി. ഈ സ്വാതന്ത്ര്യമാണ് മനുഷ്യനെ നാഗരികതകൾ പടക്കുവാൻ കഴിവുറ്റവനാക്കിയിട്ടുള്ളത്. ഈ സ്വാതന്ത്ര്യം തന്നെയാണ് ശാസ്ത്ര സാങ്കേതിക മണ്ഡലങ്ങളിൽ ഉത്തരോത്തരം പുരോഗമിക്കുവാൻ മനുഷ്യന് കഴിവ് നൽകിയിട്ടുള്ളത്. ഇതേ സ്വാതന്ത്ര്യം തന്നെയാണ് നക്ഷത്ര യുദ്ധങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുവാനുള്ള മനുഷ്യന്റെ കഴിവിന്റെയും അടിത്തറ. ഇതേ സ്വാതന്ത്ര്യം തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എയ്ഡ്സിനെ പോലെയുള്ള അണുക്കളെയുണ്ടാക്കി മനുഷ്യരാശിയെ മുഴുവനും നശിപ്പിക്കുവാനുള്ള ജൈവായുധങ്ങൾ നിർമ്മിക്കുവാനുള്ള കഴിവ് മനുഷ്യന് നൽകുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ വിരുദ്ധമായ അവസ്ഥാവിശേഷം ഇത്. സ്വാതന്ത്ര്യമുണ്ടാകുമ്പോൾ സ്വാഭാവികമാണ്, മനുഷ്യാസ്തിത്വത്തിന്റെ സവിശേഷത തന്നെ ഈ സ്വാതന്ത്ര്യമാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം തുമ്മറദദ്നാഹു അസ്ഫല സാഫിലീൻ. ഖുർആനിലെ 95 അധ്യായം സൂറത്തുത്തീനിലെ 4-5 വചനങ്ങൾ. തീർച്ചയായും മനുഷ്യനെ നാം ഏറ്റവും ഉന്നതമായ ഉത്തമമായ രീതിയിൽ സൃഷ്ടിച്ചിരിക്കുന്നു. എന്നിട്ട് അവനെ അധമരിൽ അധമനാക്കി മാറ്റുകയും ചെയ്തിരിക്കുന്നു. അധമത്വവും ഔന്നത്യവും മനുഷ്യാസ്തിത്വത്തിന്റെ മാത്രം സവിശേഷതയാണ്. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യാസ്തിത്വത്തിന്റെ സവിശേഷതയായ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചപ്പോൾ തന്നെ മനുഷ്യർക്ക് നന്മ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് മാനവികതയുടെ ഉദാത്തീകരണം സാധിക്കുവാൻ കഴിയുക എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി പ്രവാചകന്മാരെ പറഞ്ഞയക്കുവാനും പടച്ചതമ്പുരാൻ സന്നദ്ധമാവുകയുണ്ടായി. മനുഷ്യരുടെ ആദി പിതാവ് മുതൽക്ക് തന്നെ സ്വാഭാവികമായി ഈ നന്മയുടെ പാതയിലൂടെ കടന്നു പോകുന്ന വിഷയത്തിൽ ചെറിയ അലംഭാവങ്ങൾ വരുത്തിയതായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നു. ഈ സമയത്ത് പടച്ചതമ്പുരാന്റെ പാതയിൽ നിന്ന് പിടച്ചു പോയപ്പോൾ ഒരല്പം അനുസരണക്കേടുണ്ടായപ്പോൾ ആ അനുസരണക്കേടിന്റെ ഫലമായി കാലാകാലങ്ങളിലും മനുഷ്യർ പീഡനം അനുഭവിക്കട്ടെ എന്നോ മനുഷ്യർ പാപികളായി ജീവിക്കട്ടെ എന്നോ തീരുമാനിക്കുന്ന പടച്ചതമ്പുരാനെയല്ല പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. മറിച്ച് നമ്മുടെ ആദിപിതാവ് പാപം ചെയ്തു പോയപ്പോൾ, വിലക്കപ്പെട്ട കനി ഭുജിച്ചു പോയപ്പോൾ, അവർക്ക് പശ്ചാത്താപം തോന്നിയപ്പോൾ, ആ പശ്ചാത്താപ വിവശരായി പടച്ചതമ്പുരാന്റെ മുന്നിൽ അവർ പ്രാർത്ഥിച്ച സമയത്ത് ആ പശ്ചാത്താപം സ്വീകരിക്കുകയും അവർക്ക് മാപ്പ് നൽകുകയും അവരെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുകയും
അങ്ങനെ ഭാവിയിൽ വരാനിരിക്കുന്ന പ്രവാചകന്മാരുടെ നിയോഗത്തെക്കുറിച്ച് അവരറിയിക്കുകയും ചെയ്യുന്ന പടച്ചതമ്പുരാന്റെ കാരുണ്യത്തെക്കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ആ കാരുണ്യത്തിന്റെ പ്രകടനമാണ് പ്രവാചകന്മാരിലൂടെ നിർവഹിക്കപ്പെട്ടത്. പ്രവാചകന്മാരുടെ നിയോഗമുണ്ടാകാതെ ഒരു സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. വൈൻ മിൻ ഉമ്മത്തിനില്ല ഖലാഫിഹ നദീർ, ഖുർആനിലെ 35-ാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിറിലെ 24-ാമത്തെ വചനമാണ്. ഒരൊറ്റ സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല, ഒരു പ്രവാചകന്റെ, ഒരു ദൈവദൂതന്റെ, ഒരു മുന്നറിയിപ്പുകാരന്റെ നിയോഗമുണ്ടായിട്ടല്ലാതെ. വലി കുല്ലി ഖൗമിൻ ഹാദ്, ഖുർആനിലെ 13-ാമത്തെ അധ്യായം സൂറത്തുർ റഅദിലെ 7-ാമത്തെ വചനത്തിൽ ഖുർആൻ പറഞ്ഞു, ഓരോ ഖൗമിലേക്കും ഓരോ സമൂഹത്തിലേക്കും ഓരോ മാർഗദർശിമാരെ പറഞ്ഞയച്ചിട്ടുണ്ട്. വലി കുല്ലി ഉമ്മത്തിൻ റസൂല എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ഉമ്മത്തിലേക്കും ഓരോ ജനപദങ്ങളിലേക്കും റസൂലുമാരെ പറഞ്ഞയച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിലെ 10-ാമത്തെ അധ്യായം സൂറത്ത് യൂനസിലെ 47-ാമത്തെ വചനത്തിലൂടെ ഖുർആൻ പ്രഖ്യാപിച്ചു. അഥവാ പ്രവാചകന്മാർ നന്മയെക്കുറിച്ച് പഠിപ്പിക്കുവാൻ, തിന്മയിൽ നിന്ന് മനുഷ്യരെ അകറ്റുവാൻ, എങ്ങനെയാണ് മാനവികതയോടുകൂടി ജീവിക്കുക എന്ന് കൃത്യമായി മാനവ സമുദായത്തെ പഠിപ്പിക്കുവാൻ പൗരാണിക കാലഘട്ടം മുതൽക്ക് തന്നെ, നാഗരികതയുടെ തുടക്കം മുതൽക്ക് തന്നെ, മനുഷ്യരുടെ നിയോഗം മുതൽക്ക് തന്നെ പ്രവാചകന്മാരുടെ നിയോഗമുണ്ടായി എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഈ പ്രവാചകന്മാർ, അവരുടെ നിയോഗം പടച്ചതമ്പുരാന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. ആ പ്രവാചകന്മാരിൽ അന്തിമനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനിലെ 33-ാമത്തെ അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 40-ാമത്തെ വചനത്തിലൂടെ പ്രവാചകത്വത്തിന്റെ ശൃംഖലക്ക് അവസാനം കുറിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ അറിയിക്കുകയാണ്. അന്തിമ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്മാരിൽ അവസാനത്തെ വ്യക്തിയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഖാത്തമുൻ നബിയീനാണ് അദ്ദേഹം. ആ ഖാത്തമുൻ നബിയീനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ മനുഷ്യർക്കും വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. ഇനി ഒരു പ്രവാചകന്റെ നിയോഗമുണ്ടാകാത്ത വിധം പ്രവാചകത്വത്തിന്റെ ശൃംഖലക്ക് അവസാനം കുറിച്ചതിലും പടച്ചതമ്പുരാന്റെ മഹത്തായ കാരുണ്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 34-ാമത്തെ അധ്യായം സൂറത്തു സബായിലെ 28-ാമത്തെ വചനത്തിലൂടെ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ പഠിപ്പിച്ചു ഈ കാര്യം. താങ്കളെ നാം നിയോഗിച്ചിട്ടുള്ളത് മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയാണ്. കാഫത്തല്ലിന്നാസി ബഷീറം വനദീറൻ വലാക്കിൻ അക്സറന്നാസി ലാ യഅലമൂൻ, മുഴുവൻ മനുഷ്യർക്കും സന്തോഷവാർത്ത അറിയിക്കുവാൻ അതേപോലെ തന്നെ മുന്നറിയിപ്പ് നൽകുവാൻ വേണ്ടി. ഇങ്ങനെ മുഴുവൻ മനുഷ്യർക്കും വേണ്ടി നിയോഗിക്കപ്പെട്ട അന്തിമ പ്രവാചകനെ പരിശുദ്ധ ഖുർആൻ പിന്നീട് പരിചയപ്പെടുത്തുന്നത് ഖുർആനിലെ 21-ാമത്തെ അധ്യായം സൂറത്തുൽ അംബിയാഅിലെ 107-ാമത്തെ വചനത്തിലൂടെ റഹ്മത്തുൽ ലിൽ ആലമീനാണ് ഇയ്യദാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ, താങ്കളെ നാം നിയോഗിച്ചിട്ടുള്ളത് മുഴുവൻ ലോകത്തിനും കാരുണ്യമായി കൊണ്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം മുഴുവൻ ലോകത്തിനുമുള്ള കാരുണ്യമാണ്. കേവലം ഈ ഭൂമിക്ക് മാത്രമല്ല, ഈ പ്രപഞ്ച സംവിധാനത്തിന് മാത്രമല്ല, മനുഷ്യലോകത്തിന് മാത്രമല്ല, മനുഷ്യരും ജിന്നുകളും മലക്കുകളും എല്ലാം അടങ്ങുന്ന ദൃശ്യവും അദൃശ്യവുമായ എന്തൊക്കെ പടച്ചതമ്പുരാന്റെ സൃഷ്ടികളുണ്ടോ അവയ്ക്ക് മുഴുവനും കാരുണ്യമായി കൊണ്ട് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ആദർശമാണ് ഇസ്ലാം. അദ്ദേഹം പുതുതായി പഠിപ്പിച്ച ഒരാശയമല്ല, മറിച്ച് അദ്ദേഹത്തിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ആദർശം. അദ്ദേഹത്തിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ആദർശം എന്ന് പറയുമ്പോൾ മുഴുവൻ പ്രവാചകന്മാരും ഒരേപോലെ പഠിപ്പിച്ച ആദർശമെന്നാണ് അതിനർത്ഥം. മുഴുവൻ പ്രവാചകന്മാരും ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ദിക്കുകളിലേക്ക് കടന്നു വന്ന മുഴുവൻ ദൈവദൂതന്മാരും ഒരേ സ്വരത്തിൽ ഒരേ ശബ്ദത്തിൽ പഠിപ്പിച്ച ആദർശത്തെ, ആ ആദർശത്തിൽ നിന്ന് പിടച്ചുപോയ ആളുകളെ തിരിച്ച് ആ ആദർശത്തിലേക്ക് തിരിച്ചു വിളിക്കുവാൻ വേണ്ടി ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് അന്തിമ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ആദർശമാണ് ഇസ്ലാം എന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ആ ആദർശം ലോകത്തിന്റെ മുന്നിൽ, ലോകത്തിന് കാരുണ്യത്തിന്റെ ആദർശമാണ്. എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച ആദർശം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആദർശത്തെ എങ്ങനെയാണ് കാരുണ്യത്തോടുകൂടി മനുഷ്യരോടും സമൂഹത്തോടും മറ്റുള്ളവരോടുമെല്ലാം പെരുമാറേണ്ടത് എന്ന് പഠിപ്പിച്ചത് കേവലം ഉപദേശങ്ങളിൽ അധിഷ്ഠിതമായി കൊണ്ടല്ല, മറിച്ച് വിശ്വാസത്തിന്റെ ഭാഗമെന്നുള്ള നിലക്കാണ്. വിശ്വാസം ഹൃദയത്തിൽ സന്നിവേശിപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകേണ്ടതാണ്. കാരുണ്യ പ്രവർത്തനങ്ങളും ഹൃദയത്തിൽ നിന്ന് കാരുണ്യം നിർഗളിക്കുകയും ചെയ്യേണ്ടത് എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആനിന്റെ കാഴ്ചപ്പാട്. ഖുർആനിൽ വളരെ ശ്രദ്ധേയമായൊരു അധ്യായമുണ്ട്. ഖുർആനിലെ 107-ാമത്തെ അധ്യായം സൂറത്തുൽ മാഊൻ എന്നാണ് അധ്യായത്തിന്റെ പേര്. ആ അധ്യായം ആരംഭിക്കുന്നത് തന്നെ അറായി തല്ലദീ യുക്കദ്ദിബു ബിദ്ദീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ മതനിഷേധികളെ കണ്ടുപോയതാണ്. നീ മതനിഷേധിയെ നീ കണ്ടുപോ. മതനിഷേധി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ആരാണ്? ദൈവത്തെ നിഷേധിച്ച് നടക്കുന്നവൻ, മതത്തെ നിഷേധിച്ച് നടക്കുന്നവൻ, മതനേതാക്കളെ ചീത്ത പറയുന്നവൻ. എന്നാൽ ഖുർആനിന്റെ ഭാഷയിൽ മതനിഷേധി ഇവരൊന്നുമല്ല. ഖുർആൻ പറയുന്നത് അങ്ങനെയാണ്. മതനിഷേധി ആരാണ് എന്നറിയാമോ? മതനിഷേധി അനാഥകളെ ആദരിക്കാത്തവരാണ്, ആട്ടി അകറ്റുന്നവനാണ്. മതനിഷേധി ആരാണ് എന്നറിയാമോ? മതനിഷേധി അഗതികൾക്ക് ആഹാരം കൊടുക്കുവാൻ പ്രോത്സാഹനം നൽകാത്തവനാണ്. എന്നാൽ മതത്തിന്റെ ചിഹ്നങ്ങൾ അയാളിലുണ്ടോ? തീർച്ചയായും ഉണ്ട്. ഫവൈലുല്ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സലാത്തിം സാഹൂൻ. തീർച്ചയായും അയാളിൽ മതത്തിന്റെ ചിഹ്നങ്ങളുണ്ട്. നമസ്കാരമാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിഹ്നം. പക്ഷേ ആ ചിഹ്നം അയാളിലുണ്ട്. നമസ്കരിക്കുന്ന ആളാണ് അയാൾ. നമസ്കാരക്കാരന് നാശം. ആ നമസ്കാരം എന്താണ്? അയാൾ ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി അശ്രദ്ധമായി ചെയ്തു കൂട്ടുന്ന ഒരു കർമ്മം എന്നതിൽ കവിഞ്ഞ് യാതൊന്നുമല്ല. അല്ലദീനഹും യുറാഊൻ വയംനഊനൽ മാഊൻ. കേവലം ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനമല്ലാതെ ഈ മതപ്രവർത്തനത്തിന് ഒരു അർത്ഥവുമില്ല. അതേസമയം പരസ്പരമുള്ള സ്നേഹ ബഹുമാനത്തിന്റെ കാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം തന്നെ, പരസ്പരമുള്ള പങ്കുവെപ്പെല്ലാം തന്നെ അവർ തടഞ്ഞു വെക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. അഥവാ മതത്തിന്റെ ഭാഗമാണ് ഹൃദയത്തിനകത്ത് നിന്ന് കാരുണ്യം മുളപൊട്ടുക എന്നുള്ളത്, നിർഗളിക്കുക എന്നുള്ളത് എന്നാണ് ഖുർആനിന്റെ താല്പര്യം. ഈ കാരുണ്യത്തിന്റെ പൂർണ്ണരൂപമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമ്മൾ കാണുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് സമൂഹത്തെ ശരിയിലേക്ക് ക്ഷണിച്ചപ്പോൾ, സമൂഹത്തെ സത്യത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ, മറ്റ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളെ പോലെയല്ല സമൂഹം അദ്ദേഹത്തോട് പ്രതികരിച്ചത്. നമുക്കറിയാം പ്രവാചകന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ സേവന പ്രവർത്തനം ജനങ്ങളെ അവരുടെ ശാശ്വതമായ ശിക്ഷക്ക് പാത്രീഭൂതമാകുന്ന, നരകശിക്ഷക്ക് പാത്രീഭൂതമാകുന്ന വിശ്വാസാചാരങ്ങളിൽ നിന്ന് തിരിച്ച് ദിവ്യമായ സ്വർഗലോകത്തേക്ക് ഉള്ള വിശ്വാസാചാരങ്ങളിലേക്ക് ക്ഷണിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട, വളരെ മർമ്മപ്രധാനമായ പ്രവർത്തനമാണ് അവർ നിർവഹിച്ചത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ എതിർപ്പുകളും വെറുപ്പും ആരോപണങ്ങളും പീഡനങ്ങളും സഹിച്ചുകൊണ്ടാണ് ആ സമൂഹത്തിനു വേണ്ടി അവർ പ്രവർത്തിച്ചത്. അതാണ് പ്രവാചകന്മാരുടെ സവിശേഷത. നമ്മുടെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുമായി പ്രവാചകന്മാരുടെ അടിസ്ഥാനപരമായ സേവന പ്രവർത്തനങ്ങൾ വ്യത്യാസമാകുന്നത് അങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അദ്ദേഹത്തെ ഉദാഹരിച്ചു. ഞാൻ ഒരു വിളക്കിനടുത്തിരിക്കുന്നവനെ പോലെയാണ്, ആ വിളക്കിന്റെ അടുത്തേക്ക് പാറ്റകൾ, ഈയാം പാറ്റകൾ പറന്നടുത്തുകൊണ്ടിരിക്കുന്നു. വിളക്കിൽ തട്ടി അവ നശിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അവയെ അകറ്റിക്കൊണ്ടിരിക്കുന്നു, ആട്ടിമാറ്റിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യർ തിന്മകളുടെ പാതയിലൂടെ നടന്നുപോയി, അധർമ്മത്തിന്റെ മാർഗത്തിലൂടെ മുന്നോട്ടു പോയി നരകലോകത്തേക്ക് ആപതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരെ ആട്ടി അകറ്റിക്കൊണ്ടിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആദർശം ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സഹിക്കേണ്ടി വന്ന പീഡനങ്ങളും പ്രയാസങ്ങളും കുറച്ചൊന്നുമല്ല. പക്ഷേ ആ കാരുണ്യത്തിന്റെ പ്രവാചകൻ പീഡനങ്ങൾ സഹിച്ചപ്പോഴും പ്രയാസങ്ങൾ സഹിച്ച സമയത്തും പീഡിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഉള്ളതാണ്. പക്ഷേ കേവലം കഥ കേൾക്കുന്ന ലാഘവത്തോടുകൂടി കേട്ടിരിക്കുന്നതിന് പകരം പ്രവാചകന്റെ ജീവിതചര്യ ജീവിതത്തിലേക്ക് സന്നിവേശിപ്പിക്കുവാൻ പ്രതിജ്ഞയെടുക്കുന്ന രാവുകളിൽ ജീവിക്കുന്നവർ എന്നുള്ള നിലക്ക് ഈ ജീവിതചര്യയിൽ നമുക്കുള്ള പാഠം നമ്മൾ മനസ്സിലാക്കുവാൻ സന്നദ്ധമാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ മക്കാ കാലഘട്ടത്തിലെ പ്രയാസകരമായ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് താങ്ങും തണലുമാണ്ടിയുണ്ടായിരുന്ന പിതൃവ്യനും തന്റെ സഹധർമ്മിണിയും മരണപ്പെട്ടു. അതിനുശേഷം തന്നെ പീഡിപ്പിക്കുന്ന, തന്നെ പ്രയാസപ്പെടുത്തുന്ന, തന്നെക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന, തന്നിൽ വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ മാത്രം തന്റെ അനുയായികളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്ന് തനിക്കൊരൽപ്പം സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തായിഫിലെ തന്റെ ബന്ധുക്കളുടെ അടുക്കിലേക്ക് അദ്ദേഹം പോവുകയാണ്. തായിഫിൽ പോയിട്ടുള്ളവർക്കറിയാം മലയോരങ്ങൾ കയറിയിട്ടുള്ള മക്കയിൽ നിന്നുള്ള യാത്ര. തായിഫിൽ ക്ഷീണിച്ചവശനായി ഒരൽപ്പം സ്നേഹത്തിനു വേണ്ടി, ഒരൽപ്പം കാരുണ്യത്തിനു വേണ്ടി, ഒരൽപ്പം ശാന്തിക്കു വേണ്ടി, ഒരൽപ്പം സഹായത്തിനു വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നപ്പോൾ അവർ ചെയ്തത് അദ്ദേഹത്തെ ആട്ടിയകറ്റുകയാണ്. അവർ ചെയ്തത് അദ്ദേഹത്തിനെതിരെ ആ സമൂഹത്തിലെ തെണ്ടിപ്പിള്ളേരെ പറഞ്ഞയച്ച് കല്ലെറിയിക്കുകയാണ്. അവർ ചെയ്തത് അദ്ദേഹത്തെ മ്ലേച്ഛമായി അപമാനിക്കുകയാണ്. അങ്ങനെ പ്രയാസപ്പെട്ട് കല്ലേറുകൊണ്ട് തന്റെ കണ്ണം കാലിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷീണത്തോടുകൂടി ഒരു തോട്ടത്തിൽ അഭയം പ്രാപിക്കുന്നു. അവിടെ യഥാ പടച്ച തമ്പുരാന്റെ മാലാഖ മലക്ക് എത്തുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എത്തുന്നു. എന്നിട്ട് പ്രവാചകനോട് ചോദിക്കുന്നു, പ്രവാചകരെ, എനിക്കിതാ പടച്ച തമ്പുരാനിൽ നിന്ന് നിർദ്ദേശമുണ്ട്, എന്റെ കൂടെ മലക്കുകളുടെ മാലാഖ കൂടിയുണ്ട്, മലകളുടെ മലക്ക് കൂടിയുണ്ട്, മലകളുടെ മലക്ക്. പ്രവാചകനൊരു വാക്ക് പറഞ്ഞാൽ, ഒരു നിർദ്ദേശം നടത്തിയാൽ ഈ തായിഫിലെ ആളുകളെ മുഴുവനും നശിപ്പിക്കുവാനുള്ള പടച്ചതമ്പുരാന്റെ നിർദ്ദേശപ്രകാരമാണ് കടന്നു വന്നിട്ടുള്ളത്. റഹ്മത്തുല്ലിൽ ആലമീനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടി കടന്നു വന്ന വ്യക്തിയല്ല പ്രവാചകൻ. ജനങ്ങളെ തകർക്കുവാൻ വേണ്ടി കടന്നു വന്ന വ്യക്തിയല്ല പ്രവാചകൻ. തന്റെ എതിരാളികളാണ് എന്നുള്ളത് കൊണ്ട് അവരെ മുഴുവനും തന്നെ തകർത്ത് കളഞ്ഞ്, അവരെ മുഴുവനും തന്നെ നശിപ്പിച്ച് ആ നാശത്തിന്റെ ശവക്കൂനക്ക് മുകളിൽ ഒരു കൊട്ടാരം പണിയുവാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടവനല്ല പ്രവാചകൻ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, പാടില്ല, ഞാൻ ആഗ്രഹിക്കുന്നത് അവരുടെ അടുത്ത തലമുറയിലോ എന്നെങ്കിലും ഒരു സമൂഹത്തിൽ ഒരാൾക്കെങ്കിലും മാർഗദർശനം ലഭിക്കുന്നതാണ്, സത്യത്തിലെത്തിച്ചേരുന്നതാണ്. കാരുണ്യത്തിന്റെ പ്രവാചകന്റെ വാക്കുകൾ, കാരുണ്യത്തിന്റെ പ്രവാചകന്റെ കൃത്യമായ സന്ദേശം. നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ച ത്യാഗങ്ങളും പീഡനങ്ങളും. എത്രത്തോളം ജനിച്ചു വളർന്ന നാട്ടിൽ അല്ലമീൻ എന്ന പേര് നേടി, അല്ലമീൻ എന്ന പേര് 40 വയസ്സുവരെ ആ പേരിനെ കളങ്കപ്പെടുത്തുവാൻ ഒരാളും ഉണ്ടായിട്ടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം വിശ്വസ്തനാണ് എന്ന് പറഞ്ഞാൽ ആ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുവാൻ ഒരാളും ഒരുമ്പെട്ടിട്ടില്ല. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അല്ലമീൻ ആ പ്രശ്നത്തിന് പരിഹാരം നിർദ്ദേശിച്ചാൽ ആ നിർദ്ദേശത്തിൽ എല്ലാവർക്കും ഒരേപോലെ തന്നെ സമ്മതമായിരുന്നു, ആർക്കും അതിൽ എതിർപ്പുണ്ടായിരുന്നില്ല. ആ അല്ലമീന്റെ പരിഹാരം നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിരുന്ന ആ സമൂഹം തന്നെ 40-ാമത്തെ വയസ്സുമുതൽ ഒരു സത്യസന്ദേശം പറഞ്ഞു എന്നതിന്റെ കാരണത്താൽ മാത്രം അദ്ദേഹത്തെ പീഡിപ്പിക്കുന്നു, പ്രയാസപ്പെടുത്തുന്നു, എതിർക്കുന്നു, അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളുടെ ശരവ്യങ്ങളുമായി രംഗത്ത് വരുന്നു. എന്നിട്ടോ 13 വർഷക്കാലത്തെ പീഡനങ്ങളുടെ കാലഘട്ടം അത് കഴിഞ്ഞു. 13 വർഷങ്ങൾക്ക് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് യത്രിബിലേക്ക് പലായനം ചെയ്യുന്നു. പലായനത്തിന് ശേഷം അവിടെ ഒരു രാഷ്ട്രത്തിന്റെ തലവനായി മാറുന്നു. ആ രാഷ്ട്രത്തിൽ ഈ ആദർശമനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമുണ്ടാകുന്നു. ആ സമൂഹത്തെയും നിലനിൽക്കുവാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് എതിരാളികൾ യുദ്ധം ചെയ്യുവാൻ ആരംഭിക്കുന്നു. അങ്ങനെ യുദ്ധങ്ങളുടെ കാലഘട്ടം. അങ്ങനെ യുദ്ധങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞു. പിന്നീട് സന്ധിയുടെ കാലഘട്ടം കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് നീണ്ട 8 വർഷക്കാലഘട്ടത്തിലെ യുദ്ധത്തിന് ശേഷം ഹിജറ 8-ൽ നീണ്ട 6 വർഷക്കാലത്തെ ഹിജറ 2 മുതലാണ് യുദ്ധം ആരംഭിച്ചത്. നീണ്ട 6 വർഷക്കാലഘട്ടത്തിലെ യുദ്ധങ്ങൾക്ക് ശേഷം ഹിജറ 8-ൽ മക്ക രാജ്യം വിജയിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ മക്ക വിജയം ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവമാണ്. മക്ക പ്രവാചകനെ കീഴ്പ്പെടുന്നു. മക്കയിൽ കബാലയത്തിന് മുന്നിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സർവായുധ വിഭൂഷിതരായി പ്രവാചകന്റെ അനുയായി വൃന്ദവും നിൽക്കുകയാണ്. എന്തിനും തയ്യാറുള്ള അനുയായികൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലുള്ളതോ ആരാണ് എന്നറിയാവോ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്ന സമയത്ത് ഒട്ടകത്തിന്റെ ചീഞ്ഞ കുടൽമാല അദ്ദേഹത്തിന്റെ പിരടിയിൽ കൊണ്ടുപോയിട്ട് പ്രയാസപ്പെടുത്തിയ ആളുകൾ. പ്രവാചകന്റെ മുന്നിൽ നിൽക്കുന്നത് ആരാണ് എന്നറിയാവോ? യാസിർ കുടുംബമേ, നിങ്ങൾ ക്ഷമിക്കുക എന്ന് പ്രവാചകൻ പറയുന്നിടത്തോളം പീഡിപ്പിച്ച് പീഡിപ്പിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന സത്യാദർശത്തിൽ വിശ്വസിച്ചു എന്ന കാരണത്താൽ മാത്രം ആ കുടുംബത്തിലെ സുമയ്യ എന്ന് പറയുന്ന ധീരവനിതയെ അവരുടെ മർമ്മഭാഗത്തേക്ക് ഇരുമ്പിന്റെ ദണ്ട് ചൂടാക്കി കയറ്റി വെച്ച് അവരെ ക്രൂരമായി ഇഞ്ചിഞ്ചായി കൊന്നവർ, അതേപോലെ ഒരുപാട് ആളുകളെ കൊന്നയാളുകൾ. പ്രവാചകന്റെ മുന്നിൽ നിൽക്കുന്നത് ആരൊക്കെയാണ് എന്നറിയാമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്ന തന്റെ പിതൃവ്യൻ, ഇസ്ലാമിന്റെ സിംഹം എന്നറിയപ്പെട്ടിരുന്ന ഹംസ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ ഉഹുദിന്റെ രണാങ്കണത്തിൽ വെച്ച് ചതിച്ചു കൊന്നവരും, അതേപോലെ തന്നെ അദ്ദേഹത്തിനെ ചതിച്ചു കൊന്നതിന് ശേഷവും അരിശം പോരാഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഹൃദയം, അദ്ദേഹത്തിന്റെ നെഞ്ചകം പിളർന്ന് അവിടെ കരള് എടുത്ത് കടിച്ചു തുപ്പി നൃത്തമാടിയ ആളുകൾ, അവരെല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് പറഞ്ഞാൽ, ഒരു ഓർഡർ ഇട്ടാൽ, ഒരു കൽപ്പന നടത്തിയാൽ അവിടെ 1000 തലകൾ ഉരുളും, 1000 ശവശരീരങ്ങൾ അവിടെ ഉണ്ടാകും, ആ കൗബാലയത്തിന്റെ പരിസരം രക്തം കൊണ്ട് ചുവക്കും. പക്ഷേ കാരുണ്യത്തിന്റെ പ്രവാചകൻ വന്നത് ആളുകളെ നിഷ്കാസനം ചെയ്യുവാനല്ല, കാരുണ്യത്തിന്റെ പ്രവാചകൻ വന്നത് ആളുകളെ ശാന്തിയുടെ ഭവനത്തിലേക്ക് നയിക്കുവാനാണ്. അതുകൊണ്ട് തന്നെ ആ കാരുണ്യത്തിന്റെ പ്രവാചകൻ ചോദിച്ചു, ജനങ്ങളെ, നിങ്ങൾ എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന ഇന്നലെയിലെ സമരനായകന്മാർ, അദ്ദേഹത്തിനെതിരെ തങ്ങളുടെ അവനായിയിലെ അവസാനത്തെ അമ്പുമെടുത്ത് പ്രയോഗിച്ചവർ, അവർ പറഞ്ഞു, താങ്കൾ മാന്യനാണ്, മാന്യനായ മനുഷ്യന്റെ പുത്രനാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാന്യത പ്രതീക്ഷിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾ കൊഴിഞ്ഞു പോകാം. ഞാൻ ചോദിക്കട്ടെ, ലോക ചരിത്രത്തിൽ ഒരുപാട് വിജഗീഷുക്കളെ നമ്മൾ കേട്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വിജഗീഷുവിന്റെ ചരിത്രത്തിൽ ഇതിന് സമാനമായ ഒരു സംഭവം പറയാൻ നമുക്ക് കഴിയുമോ? എന്തേ, പ്രവാചകന് പ്രവാചകന് പ്രതികാരത്തിന്റെ അഗ്നി ഇല്ലാത്തത് കൊണ്ടോ? അമാനുഷികമായ അല്ല, പ്രതികാരം തീർക്കുവാനല്ല അദ്ദേഹം നിയോഗിക്കപ്പെട്ടത്, ജനങ്ങളെ സത്യത്തിലൂടെ നയിക്കുവാനാണ്. അതേ ഈ പ്രവാചകനെ കുറിച്ചാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരന്മാരിൽ ചിലർ പ്രതികാരമൂർത്തിയായ രാഷ്ട്രനായകൻ എന്ന് വിളിച്ചത് എന്ന് ആനുഷംഗികമായി അല്പം സങ്കടത്തോടുകൂടി രേഖപ്പെടുത്തുവാൻ ഞാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. ചരിത്രം സ്വന്തം ഇച്ഛക്കനുസരിച്ച് വളച്ചും തിരുത്തിയും എടുത്തുമാറ്റിയും വിളക്കി ചേർത്തുമെല്ലാം അവതരിപ്പിച്ചാലാണ് ആധുനികതയാവുക എന്നുള്ള മിഥ്യാധാരണയോ മൂഢധാരണയോ ഉൾക്കൊണ്ടുകൊണ്ട് ആരെങ്കിലും പ്രവാചകനെ ചിത്ത പറയുവാൻ ഒരുമ്പെടുന്നുവെങ്കിൽ പ്രവാചകനെ വിമർശിച്ചവരുടെ ചരിത്ര ഗ്രന്ഥങ്ങളെങ്കിലും അവർ വായിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്. ഈ കാരുണ്യത്തിന്റെ പ്രവാചകൻ, അദ്ദേഹത്തിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ആദർശത്തിനെങ്ങനെയാണ് അശാന്തിയുടെ ആദർശമാകാൻ കഴിയുക? എന്നിട്ടും എന്തേ, നാം സ്വാഭാവികമായി ചോദിക്കുക, ഈ കാരുണ്യത്തിന്റെ, ഈ ശാന്തിയുടെ, ഈ ധർമ്മത്തിന്റെ, ഈ സത്യത്തിന്റെ ദർശനം എന്തേ എന്നിട്ടും ഏറെയേറെ എതിർക്കപ്പെടുന്നത്? എന്നിട്ടും എന്തേ ഈ ദർശനം ഏറെയേറെ ഭത്സിക്കപ്പെടുന്നത്? എന്നിട്ടും എന്തേ ഈ ദർശനം ഏറെയേറെ ഭീകരമായി ചിത്രീകരിക്കപ്പെടുന്നത്? അടിസ്ഥാനപരമായ ചോദ്യമാണിത്. ആ ചോദ്യത്തിന് ഉത്തരം കാണാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ യാദർശ്യത്തിന്റെ അടിവേരിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ട് ഇസ്ലാം ഇത്രയധികം എതിർക്കപ്പെടുന്നു? 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം മാത്രമല്ല, എവിടെയൊക്കെ പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ടോ, എവിടെയൊക്കെ ദൈവദൂതന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ, അക്കാലഘട്ടങ്ങളിൽ മുഴുവനും ആ പ്രവാചകന്മാരുടെ ആദർശവുമായി കടന്നുപോയ ആളുകളുടെ മുന്നിൽ ഇതേപോലെയുള്ള വിമർശനങ്ങളും ഭീകരമായ ആരോപണങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്തുകൊണ്ട്? മനുഷ്യരെ ചൂഷണങ്ങളുടെ അടിമത്വത്തിൽ നിന്ന് വിമോചനത്തിന്റെ സുന്ദരമായ വാതായനത്തിലൂടെ ശാന്തിയുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്ന ആദർശത്തെ ചൂഷണത്തിന്റെ വക്താക്കൾക്ക് സഹിക്കില്ല എന്നതുകൊണ്ട് എന്നാണ് ഒറ്റവാചകത്തിലുള്ള ഉത്തരം. അതെ, പരിശുദ്ധ ഖുർആൻ തിരുത്തണമെന്ന് ആവശ്യപ്പെടുന്ന ആളുകൾ ഇന്നലത്തെ പോലെ തന്നെ ഇന്നും ജീവിക്കുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ പോലും കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ പോലും കടന്നു വന്നുകൊണ്ട് ചില സുഹൃത്തുക്കൾ, ചില സഹോദരങ്ങൾ എന്ന് തന്നെ ഞാൻ പറയട്ടെ, അവരാവശ്യപ്പെട്ടത് പരിശുദ്ധ ഖുർആൻ തിരുത്തണമെന്നാണ്. എന്തേ പരിശുദ്ധ ഖുർആൻ തിരുത്തണമെന്ന് ആവശ്യപ്പെടാൻ കാരണം, തങ്ങളുടെ വിശ്വാസങ്ങൾക്ക്, തങ്ങളുടെ ആദർശങ്ങൾക്ക്, തങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങൾക്കെതിരാണ് ഖുർആൻ എന്നതുകൊണ്ട്. അതിനവർക്ക് കാരണവും ഉണ്ടായിരുന്നു. ഞാൻ എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കടന്നു പോവുകയല്ല, മറിച്ച് പരിശുദ്ധ ഖുർആൻ ആളുകളുടെ ആവശ്യത്തിനനുസരിച്ച് തിരുത്താൻ നിന്നാൽ, ഖുർആനിൽ വചനങ്ങൾ നീക്കം ചെയ്യാൻ നിന്നാൽ പരിശുദ്ധ ഖുർആനിൽ ഒരു വചനം പോലും അവശേഷിക്കില്ല എന്നുള്ളതല്ലേ സത്യം? പരിശുദ്ധ ഖുർആൻ ആദ്യമായി ആത്മീയമായ ചൂഷണങ്ങളുടെ മുഴുവനും അടിവേരറക്കുകയാണ്. ഖുർആനിലെ 2 അധ്യായം സൂറത്തുൽ ബഖറയിലെ 21-22 വചനങ്ങളിലൂടെ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹന്നാസ് അഅബുദു റബ്ബക്കുമല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുല്ല അർള ഫിറാശൻ والسماء بناء وانزل من السماء ماء فاخرج به من الثمرات رزقا لكم فلا تجعلوا لله اندادا وانتم تعلمون ഖുർആൻ പറഞ്ഞു, മനുഷ്യരെ, നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെയാണ്. എങ്കിലേ നിങ്ങൾ നന്നാകൂ, എങ്കിലേ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകൂ. ആ നാഥൻ ആരാണ്? നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ മെത്തയാക്കി തന്നവനാണ്. നിങ്ങൾക്ക് വേണ്ടി ഉപരിലോകത്തെ മേൽക്കൂരയാക്കി തന്നവനാണ്. നിങ്ങൾക്ക് വേണ്ടി ആ ഉപരിലോകത്തിൽ നിന്നും തുള്ളികൾ ഇറക്കി തന്നവനാണ്, ജലഗണങ്ങൾ ഇറക്കി തന്നവനാണ്. ആ ജലഗണങ്ങൾ ഉപയോഗിച്ച് ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ ഫലമൂലാദികളും സസ്യലതാദികളും ഉൽപ്പാദിപ്പിച്ചു തന്നവനാണ്. സട്ടാവായ തമ്പുരാനെ ആരാധിക്കുക എന്ന തത്വം പരിശുദ്ധ ഖുർആനിന് അല്ല പ്രവാചകന്മാർക്ക് മുഴുവനും ഒരേപോലെ ലോകത്തിന്റെ മുന്നിൽ വെക്കുവാനുണ്ടായിരുന്ന അടിസ്ഥാനപരമായ ആശയം. പടച്ചതമ്പുരാനെ മാത്രം ആരാധിക്കുക എന്ന ആശയം. ആ ആശയം തീർച്ചയായും ആത്മീയതയുടെ പേരിലുള്ള സകല ചൂഷണങ്ങളുടെയും അടിവേരറക്കുന്നു. സട്ടാവിന്റെയും ആൾ ദൈവങ്ങളുടെയും ആളുകളുടെയും ഇടയിലുള്ള ഇടയാളന്മാരുടെ പുരോഹിതന്മാരുടെ ആ അതേപോലെയുള്ള ആളുകളുടെ മുഴുവനും അപ്രസക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ആത്മീയതയുടെ കച്ചവടക്കാർക്ക് പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളിലെ മൂന്നിൽ ഒരു ഭാഗവും പഥ്യമല്ല എന്നുള്ളത് സത്യം. ഖുർആനിലെ മൂന്നിലൊന്ന് ഭാഗവും ഈ ആശയമാണ് ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ആത്മീയതയുടെ മൊത്ത കച്ചവടക്കാർക്ക്, കപടാത്മീയതയുടെ വക്താക്കൾക്ക്, ദൈവത്തിന്റെ ദല്ലാളന്മാരായി ഭൂമിയിൽ ചമഞ്ഞു നടന്ന് സാധുക്കളായ ആളുകളുടെ പാപബോധത്തെ ചൂഷണം ചെയ്യുന്ന ആളുകൾക്ക് പരിശുദ്ധ ഖുർആനിന്റെ സട്ടാവായ തമ്പുരാനെ മാത്രം ആരാധിക്കുക എന്ന ആശയം പഥ്യമാകുകയില്ല എന്നതുകൊണ്ട് ഖുർആനിലെ വചനങ്ങൾ നീക്കം ചെയ്താൽ ഖുർആനിലെ മൂന്നിലൊന്ന് ഭാഗം നീക്കം ചെയ്യേണ്ടി വരും. രണ്ടാമതായി, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ആശയം ഈ ജീവിതത്തിന്റെ നശ്വരതയെക്കുറിച്ച്, അനശ്വരമായ മരണാനന്തര ജീവിതത്തിലേക്ക് വേണ്ടി ഈ ജീവിതം പാകപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ആശയമാണ് പരിശുദ്ധ ഖുർആൻ. ഖുർആനിന്റെ മൂന്നിൽ ഒന്ന് ഭാഗം മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ളതാണ്. ഈ മൂന്നിലൊന്ന് ഭാഗത്ത് പറയുന്ന പരിശുദ്ധ ഖുർആന്റെ ആശയം വളരെ സംക്ഷിപ്തമായി ഖുർആനിലെ മൂന്നാമത്തെ അധ്യായം സൂറത്ത് ആലു ഇംറാനിലെ 185-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. ഖുർആൻ പറഞ്ഞത് ഇങ്ങനെയാണ്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് ഫഇന്നമ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സൂസിയാനിൽ നാരി വഉദ്ഖില ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഉറൂർ. മനുഷ്യരെല്ലാം മരണപ്പെടും, മനുഷ്യർ മുഴുവനും മരണപ്പെടും. മനുഷ്യർ മരണത്തിന്റെ രുചി അനുഭവിക്കാതിരിക്കുകയില്ല ഒരാളും തന്നെ. അവർക്കുള്ള കൃത്യമായ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം ലഭിക്കുക മരണാനന്തര ജീവിതത്തിൽ വെച്ചാണ്. ഇവിടെ വെച്ചാരാണോ നന്മ ചെയ്തുകൊണ്ട് ജീവിതത്തെ വിമലീകരിച്ചത്, അവർക്ക് മരണാനന്തര ജീവിതത്തിൽ സ്വർഗപ്രവേശമുണ്ടാകും. തിന്മ ചെയ്തുകൊണ്ട് ജീവിതത്തെ വികൃതീകരിച്ചവർക്ക് മരണാനന്തര ജീവിതത്തിൽ നരകപ്രവേശമാണ് ഉണ്ടാവുക. ആരാണോ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നത് അവരാണ് വിജയിച്ചവർ. ഈ ഇഹലോക ജീവിതം എന്നത് നശ്വരമായ കേവലം മനുഷ്യരെ പറ്റിക്കുന്ന കേവല വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. ഖുർആന്റെ ആശയം അതാണ്. അതുകൊണ്ട് തന്നെ ഈ ജീവിതത്തെ പരമാവധി ആസ്വദിക്കുക എന്ന തത്വശാസ്ത്രത്തിൽ അധിഷ്ഠിതമായി ജീവിത ദർശനത്തെ പഠിച്ചവർക്ക് ഖുർആനിന്റെ ആശയം പഥ്യമാവില്ല. തിന്നുക, കുടിക്കുക, രസിക്കുക, രമിക്കുക എന്ന എപ്പിക്യൂറിയനിസം ആധുനിക സമൂഹത്തിന്റെ ആദർശമായി സ്വീകരിച്ച സാമ്രാജ്യത്വത്തിന്റെ ആളുകൾക്ക് പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ രസിക്കില്ല. അതുകൊണ്ട് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ മുഴുവനും നീക്കം ചെയ്താൽ പിന്നീട് പരിശുദ്ധ ഖുർആനിൽ മൂന്നിലൊന്ന് ഭാഗം മാത്രമേ ബാക്കിയുണ്ടാകൂ. ഇനിയോ ആ മൂന്നിലൊന്നെങ്കിലും ബാക്കിയാകുമോ? തീർച്ചയായും ഇല്ല. പിന്നീടും പരിശുദ്ധ ഖുർആൻ ഈ രൂപത്തിലാണ് മാനവികതയുടെ സന്ദേശം ഖുർആൻ പറഞ്ഞു. ഖുർആനിലെ 49-ാമത്തെ അധ്യായം സൂറത്തുൽ ഹുജറാത്തിലെ 13-ാമത്തെ വചനത്തിൽ ഖുർആൻ പറഞ്ഞു, യാ യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കറിൻ വഉൻസാ വജഅൽനാകും ശുഉബം വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്തഖാകും. ഖുർആൻ പറഞ്ഞു, മനുഷ്യരെ, നിങ്ങളെല്ലാം ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്. നിങ്ങളുടെ തറവാടുകളും ദേശങ്ങളും പ്രദേശങ്ങളും വിഭാഗങ്ങളുമെല്ലാം കേവല മേൽവിലാസത്തിന് വേണ്ടിയുള്ളത് മാത്രമാണ്, പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയുള്ളത് മാത്രം. നിങ്ങളിൽ ഔന്നത്യമോ അധമത്വമോ നിങ്ങളുടെ ജാതിയുടെ വർഗത്തിന്റെ വർണ്ണത്തിന്റെ വിഭാഗത്തിന്റെ ഒന്നും പേരിൽ അവകാശപ്പെടാൻ നിങ്ങൾക്ക് കഴിയില്ല. മറിച്ച് നിങ്ങളിൽ ഉന്നതന്മാർ നിങ്ങളുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ കർമ്മങ്ങളെ വിമലീകരിച്ച് ജീവിതത്തെ വിശുദ്ധീകരിച്ച മുത്തഖികളാണ് പടച്ചതമ്പുരാനിൽ ഉന്നതന്മാർ. അതല്ലാതെ കേവലം ഭൗതികമായ ജന്മത്തിന്റെ അടിസ്ഥാനത്തിൽ ഔന്നത്യങ്ങളും അധമത്വങ്ങളും ഇല്ല. തീർച്ചയായും ജന്മാവകാശമായി കിട്ടിയ ജാതിയുടെ തലക്കനങ്ങളുമായി കഴിയുന്ന വിഭാഗങ്ങൾക്ക്, അത് ഭാരതത്തിലെ ജാതീയതയാകട്ടെ, വർണ്ണവെറിയുടെ വക്താക്കളാകട്ടെ, ഇന്ന് ലോകത്തിന്റെ മുഴുവനും തന്നെ ധാർമ്മികത പഠിപ്പിക്കുവാൻ ഞങ്ങൾ ഒരുങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന സാമ്രാജ്യത്തെ ലോക പോലീസാകട്ടെ, അവർക്കൊന്നും തന്നെ ഈ ആദർശം രസിക്കില്ല, രുചിക്കില്ല. അതുകൊണ്ട് ആ വചനങ്ങളും നീക്കം ചെയ്താൽ പരിശുദ്ധ ഖുർആൻ സകലവിധ ചൂഷണങ്ങൾക്കും എതിര് നിൽക്കുന്നു. പരിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ മസ്തിഷ്കത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മയക്കുമരുന്നുകളുടെ മുതലാളിമാർക്കെതിരെ നിൽക്കുന്നു, മദ്യരാജാക്കന്മാർക്കെതിരെ നിൽക്കുന്നു. ഖുർആൻ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിലെ 90-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സു മിൻ അമലി ശൈത്താൻ. തീർച്ചയായും മദ്യവും ചൂതാട്ടവും അതേപോലെ തന്നെ പ്രതിഷ്ഠ വെച്ച് നോക്കലും അമ്പു നോക്കിക്കൊണ്ടുള്ള ഭാഗ്യപരീക്ഷണവും എല്ലാം കേവലമായ പൈശാചിക പ്രവർത്തനങ്ങൾ മാത്രമാണ്. അതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം. തീർച്ചയായും മദ്യ മുതലാളിമാർക്ക് രസിക്കുന്ന വചനമല്ല. അതേപോലെ തന്നെ കള്ളക്കച്ചവടക്കാരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വൈലുലിൽ മുത്തഫിഫീൻ. ഖുർആനിലെ 83-ാമത്തെ അധ്യായം മുത്തഫിഫീൻ അധ്യായത്തിൽ 1 മുതൽ 3 വരെയുള്ള വചനങ്ങളിൽ തീർച്ചയായും കള്ളക്കച്ചവടക്കാർക്കാകുന്നു നാശപത്. ആ കള്ളക്കച്ചവടക്കാരെ കുറിച്ച് പ്രത്യേകം എടുത്തു പറഞ്ഞു, പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുന്ന വിഭാഗങ്ങളെ കുറിച്ച്, കച്ചവടത്തിലൂടെ കൊള്ള ലാഭമെടുക്കുന്നതിലൂടെ, കൊള്ള കച്ചവടം ചെയ്യുന്നതിലൂടെ വിശദമായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ആ വചനങ്ങൾ നീക്കം ചെയ്താൽ പലിശയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു, അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിൽ 275-ാമത്തെ വചനത്തിൽ പടച്ച തബുരാൻ കച്ചവടത്തെ അനുവദിക്കുകയും പലിശയെ നിരോധിക്കുകയും ചെയ്തിരിക്കുന്ന ആ വചനങ്ങൾ നീക്കം ചെയ്താൽ പരിശുദ്ധ ഖുർആൻ അതേപോലെ തന്നെ വ്യഭിചാരത്തെ കുറിച്ച് പറഞ്ഞു, ലാ തഖ്റബുസ്സിന ഇന്നഹു കാന ഫായിശതം വസാഅ സബീല. നിങ്ങൾ തീർച്ചയായും വ്യഭിചാരത്തോട് സമീപിച്ചു പോകരുത്, അത് ദുഷിച്ച പ്രവർത്തനമാകുന്നു. ഖുർആനിലെ 17-ാമത്തെ അധ്യായം സൂറത്തുൽ ഇസ്രാഇലെ 32-ാമത്തെ വചനം പരിശുദ്ധ ഖുർആൻ സ്ത്രീ പീഡനത്തിന്റെ അടിസ്ഥാനപരമായ കാരണമായ ചെറുപ്പകാലഘട്ടത്തിൽ തന്നെ അവരെ കൊന്നിരുന്ന അറബ്യൻ കുടലതയെയും ആധുനിക കാലഘട്ടത്തിൽ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ പാവപ്പെട്ട പെണ്ണിനെ കൊന്നൊടുക്കുന്ന ആധുനിക കുടിലതയെയും ഒരേപോലെ വിമർശിച്ചു പരിശുദ്ധ ഖുർആനിലെ 16-ാമത്തെ അധ്യായം 58-59 വചനത്തിലൂടെ സൂറത്തുൽ നഹ്ലിലെ. അതേപോലെ തന്നെ ഖുർആനിലെ 81-ാമത്തെ അധ്യായം സൂറത്തുൽ തക്വീറിലെ 8-9 വചനങ്ങളിലൂടെ ഇതേപോലെ ഉള്ള വചനങ്ങളെല്ലാം നീക്കം ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ സൗന്ദര്യ പ്രകടനത്തിലൂടെ ആളുകളെ അധാർമികതയിലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ സ്ത്രീയുടെ ഏറ്റവും വലിയ സ്വത്തായ സൗന്ദര്യത്തെ പ്രദർശന വസ്തുവാക്കുന്നതിനുമെതിരെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഖുർആനിലെ 24-ാമത്തെ അധ്യായം സൂറത്തുൻ നൂറിലെ 31-ാമത്തെ വചനത്തിലൂടെ, ഖുർആനിലെ 33-ാമത്തെ അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 59-ാമത്തെ വചനത്തിലൂടെ ഈ വചനങ്ങൾ നീക്കം ചെയ്യാത്താൽ ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ ഓരോ ചൂഷകന്മാർക്കും ആവശ്യമില്ലാത്ത അവർക്കെതിർപ്പുള്ള വചനങ്ങൾ മുഴുവനും നീക്കം ചെയ്താൽ ഖുർആൻ തന്നെ അവശേഷിക്കില്ല എന്നുള്ളത് സത്യം. ഞാൻ സൂചിപ്പിക്കുന്നത് കാരുണ്യത്തിന്റെ മതമായ ഇസ്ലാമിന് എന്തുകൊണ്ട് എതിരാളികൾ ഉണ്ടാകുന്നു എന്നതിലേക്കുള്ള സൂചനയാണ്. എന്തുകൊണ്ടാണ് എതിർപ്പുണ്ടാകുന്നത് എന്നതിലേക്കുള്ള സൂചനയാണ്. ചൂഷണാധിഷ്ഠിതമായ സമൂഹങ്ങൾ സ്വാഭാവികമായും പരിശുദ്ധ ഖുർആനിനെതിരെ നിൽക്കുന്നു എന്നുള്ളത് സത്യം. ഇന്ന് ആഗോളീകരണത്തിന്റെയും അതേപോലെ തന്നെ കച്ചവടവൽക്കരണത്തിന്റെയും പേരിൽ ചൂഷണത്തിന്റെ പുതിയ മുഖങ്ങളുമായി കടന്നുവരുന്ന സാമ്രാജ്യത്വത്തിന് പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളും ഇസ്ലാമിന്റെ ആദർശങ്ങളും എതിരാകുന്നത് സ്വാഭാവികം. അതുകൊണ്ട് തന്നെ ഈ ആദർശത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി സ്വാഭാവികമായി അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്ലാം ഭീകരവാദമാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിക ആദർശങ്ങളിലൂടെ കടന്നുപോയാൽ, ഇസ്ലാമിക തത്വങ്ങളിലൂടെ കടന്നുപോയാൽ, ഇസ്ലാമിന്റെ പ്രമാണങ്ങളായ പരിശുദ്ധ ഖുർആനിലൂടെ തിരുസുന്നത്തിലൂടെ കടന്നുപോയാൽ തീർച്ചയായും ഇസ്ലാം കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ, ശാന്തിയുടെ ദർശനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കും. വിട്ടുവീഴ്ചയുടെ ആദർശമാണ് ഇസ്ലാമിന്റേത് എന്ന് മനസ്സിലാകും. പക്ഷേ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ബോധപൂർവമായ പരിശ്രമങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായി തന്നെ ഇസ്ലാം ഭീകരതയുടെ പര്യായമായി തീരും. ഇന്ന് നടക്കുന്നത് പലപ്പോഴും അതാണ്. ഇസ്ലാം എന്തുകൊണ്ട് ഭീകരത എന്ന ചോദ്യത്തിന് നൽകുവാനുള്ള ഉത്തരങ്ങളാണ് ഏറ്റവും രസകരമായിട്ടുള്ളത്. ഇസ്ലാം ഒരു കൽഗിൽ വാളുമായി നിർബന്ധ മതപരിവർത്തനത്തിന് വേണ്ടി ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ്. ഇത് ഇസ്ലാം പരിവർത്തനത്തെക്കുറിച്ച് സംസാരിക്കുന്ന ദർശനമാണ് എന്നത് നേര്. പരിവർത്തനം, ആ പരിവർത്തനത്തിന് വേണ്ടി സംസാരിക്കാത്തൊരു ദർശനത്തിന് നിലനിൽക്കുവാൻ അവകാശമുണ്ടോ? നാം പരിശോധിക്കുക. ഏതൊരു ദർശനമാണെങ്കിലും ആ ദർശനം ആത്മാർത്ഥമാണെങ്കിൽ അത് പരിവർത്തനത്തെക്കുറിച്ച് സംസാരിക്കും. ഇസ്ലാമും ജനങ്ങളുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കുന്നതിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. ജീവിതത്തെ മുച്ചൂടും പരിവർത്തിക്കുന്നതിനെ കുറിച്ച്, അവരുടെ വിശ്വാസം പരിവർത്തിതമാകുന്നതിനെ കുറിച്ച്, അവരുടെ കർമ്മം വിമലീകരിക്കപ്പെടുന്നതിനെ കുറിച്ച്, അവരുടെ ജീവിതചര്യകൾ വിശുദ്ധീകരിക്കുന്നതിനെ കുറിച്ച്, ഇതാണ് പരിശുദ്ധ ഖുർആനിന്റെ, തിരുസുന്നത്തിന്റെ പ്രമേയമെന്ന് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധീകരിക്കപ്പെടുന്ന സമൂഹത്തെ സൃഷ്ടിക്കുവാൻ വേണ്ടിയാണ് പരിശുദ്ധ ഖുർആൻ പരിശ്രമിക്കുന്നത്. എന്നാൽ ഈ പരിവർത്തനമെന്നുള്ളത് ആയുധം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്നതാണോ? ഇസ്ലാം മുന്നിൽ കാണുന്ന പരിവർത്തനം, ഇസ്ലാം ലോകത്ത് വരുത്തിയ പരിവർത്തനം നിങ്ങൾ പരിശോധിക്കുക. ഇസ്ലാമിന്റെ പഠിപ്പിച്ച പരിവർത്തനം എങ്ങനെയുള്ളതായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിൽ മുതൽക്കുണ്ടായ പരിവർത്തനം നിങ്ങൾ പരിശോധിക്കുക. ഇത് വാളുപയോഗിച്ചുകൊണ്ട് സൃഷ്ടിക്കാൻ കഴിയുന്നതാണോ എന്ന്. മദീനയിലെ തെരുവിലൂടെ പരിശുദ്ധ ഖുർആൻ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിലെ 90-ും 91-ും വചനങ്ങൾ ഓതിക്കൊണ്ട് ഒരാളിങ്ങനെ നടന്നു പോവുകയാണ്. വചനം, നേരത്തെ പറഞ്ഞ വചനം, മദ്യപാനം നിരോധിച്ചിരിക്കുന്നു എന്ന വചനം, മദ്യം നിരോധിച്ചിരിക്കുന്നു എന്ന വചനം. ഈ വചനം ഇതിന്റെ അവസാനത്തിൽ നിങ്ങൾ വിരമിക്കുവാൻ ഒരുക്കമുണ്ടോ എന്ന ചോദ്യമുണ്ട്. ആളുകൾ കേൾക്കുന്നു. ആരാണ് ആളുകൾ? അവർ മദ്യഷാപ്പുകളിൽ ഇരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ മദ്യം കുടിച്ചുകൊണ്ടിരിക്കുന്നു, മദ്യം വിളമ്പിക്കൊണ്ടിരിക്കുന്നു, മദ്യം വിറ്റുകൊണ്ടിരിക്കുന്നു. മദ്യഷാപ്പിൽ കാഷ്യറുടെ പണ സൂക്ഷിപ്പുകാരന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവരെല്ലാവരും കേൾക്കുന്നു, നിങ്ങൾ മദ്യത്തിരുന്ന് വിരമിക്കാൻ ഒരുക്കമുണ്ടോ എന്ന പരിശുദ്ധ ഖുർആനിന്റെ ചോദ്യം. നിമിഷ നേരം വേണ്ടി വന്നില്ല, മദ്യചഷകങ്ങൾ എറിഞ്ഞുടക്കപ്പെട്ടു. സ്വയം ആരും പോലീസുകാരൻ കടന്നു വന്നിട്ടല്ല, മുഹമ്മദ് നബിയുടെ പട്ടാളം കടന്നു വന്നിട്ടല്ല, അവരുടെ മദ്യചഷകങ്ങൾ എറിഞ്ഞുടക്കപ്പെട്ടു. അവർ തലമുറകളായി സമ്പാദിച്ചിരുന്ന മദ്യവീപ്പകൾ എല്ലാം നിമിഷ നേരം കൊണ്ട് സ്വയം തന്നെ അടിച്ചുടക്കപ്പെട്ടു. ഇതാണ് ഇസ്ലാം സൃഷ്ടിച്ച അടിസ്ഥാനപരമായ വിപ്ലവം. ഈ വിപ്ലവം സൃഷ്ടിക്കാൻ വാളുകൊണ്ട് കഴിയുമോ? ഈ വിപ്ലവം സൃഷ്ടിക്കുവാൻ വാളുകൊണ്ട് കഴിയുമോ? ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ വാളുപയോഗിച്ചുകൊണ്ടാണ് ഇസ്ലാമിക ആദർശത്തിന്റെ പ്രചാരണം നടന്നിട്ടുള്ളത് എന്ന് വാദിക്കുന്നവർ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് സത്യം. ഈ വിപ്ലവം സൃഷ്ടിക്കുവാൻ ഒരു വാളിനും കഴിയില്ല. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭരണാധികാരിയായ പ്രവാചകന്റെ സദസ്സിലേക്ക് ഒരാൾ കയറി വരുന്നു. അദ്ദേഹം പറയുന്നു, പ്രവാചകരെ, എന്നെ ശുദ്ധീകരിച്ചാലും എന്റെ സ്വകാര്യതയിൽ ആരാരും കാണാതെ ഞാനൊരു സ്ത്രീയുമായി വ്യഭിചാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് വിവാഹിതനായ വ്യഭിചാരി എന്നുള്ള നിലക്ക് ഇസ്ലാമികമായ ശിക്ഷ നടപ്പാക്കാൻ, എന്നെ കൊല്ലുവാൻ പ്രവാചകരെ താങ്കൾ ബാധ്യസ്ഥനാണ്, അതുകൊണ്ട് താങ്കൾ അത് ചെയ്യണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ഒടിവ് കഴിവുകൾ പലതും പറഞ്ഞു നോക്കി. പലതും പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ദുർബലമായ നിമിഷത്തിൽ സംഭവിച്ച വ്യഭിചാരത്തിലേക്ക് നടന്നെടുക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തതുകൊണ്ടാണോ എന്നറിയാൻ പ്രവാചകൻ ആവർത്തിച്ച് സംസാരിച്ചു. എന്നിട്ട് അദ്ദേഹം സ്വയം ഏറ്റെടുക്കുകയാണ് താൻ ചെയ്ത തെറ്റ് ഏറ്റു പറഞ്ഞുകൊണ്ട്. രഹസ്യമായി താൻ ചെയ്തു പോയ തെറ്റ്, ആ സന്ദർഭത്തിൽ ഒരാൾ പോലും കാണാത്ത തെറ്റ്, നാല് സാക്ഷികളുണ്ടെങ്കിൽ മാത്രം ശിക്ഷിക്കടമെന്ന് ഇസ്ലാം വിധിച്ച തെറ്റ്, ഒരൊറ്റ സാക്ഷി പോലും ഇല്ലാതെ താനും താൻ ലൈംഗികമായി ബന്ധപ്പെട്ട സ്ത്രീയും മാത്രം അറിയുന്ന തെറ്റ്. പക്ഷേ എനിക്ക് ഈ തെറ്റിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ തലവന്റെ മുന്നിൽ വന്ന് തന്റെ തെറ്റ് ഏറ്റുപറഞ്ഞ് അതിനുള്ള ശിക്ഷ നേടിയെടുത്താൽ മാത്രമേ മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടൂ എന്നുള്ള ചിന്ത ഏത് വാളുകൊണ്ടാണ് ഈ പരിവർത്തനം സൃഷ്ടിക്കാൻ കഴിയുക? ലോകത്ത് ഇസ്ലാം വാളുകൊണ്ട് പ്രചരിച്ചു എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ് എന്ന് മാത്രമല്ല, ലോക ചരിത്രത്തിലൂടെ തന്നെ കൃത്യമായി കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന പച്ചയായ യാഥാർത്ഥ്യമാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ളത് ഇന്തോനേഷ്യയിലാണ്. ഇന്തോനേഷ്യയിലേക്ക് പോയ മുസ്ലിം പടയാളികളുടെ പേരൊന്ന് പറഞ്ഞു തരാൻ ഇസ്ലാം വാളുകൊണ്ടാണ് പ്രചരിച്ചത് എന്ന് പറയുന്ന ഏതെങ്കിലും ചരിത്രകാരൻ സന്നദ്ധമാകുമോ? പിന്നീട് ഏറ്റവും കൂടുതലുള്ളത് മലേഷ്യയിലാണ്. ആ മലേഷ്യയിലേക്ക് പോയ മുസ്ലിം പടയാളികളുടെ പേര് പറഞ്ഞു തരാൻ കഴിയുമോ? ഇന്ത്യയിലേക്ക് മുസ്ലിംങ്ങളായിട്ടുള്ള പടയാളികൾ കടന്നു പോയിട്ടുണ്ട്. ഇന്ത്യയിൽ ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളുള്ള നാട്. ഇന്ത്യയിലേക്ക് മുസ്ലിം പടയാളികൾ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ആ മുസ്ലിം പടയാളികൾ ആരെങ്കിലും ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിനെ ഈ പടവാൾ ഉപയോഗിച്ചുകൊണ്ട് പ്രചരിപ്പിച്ചിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് കാണാൻ കഴിയില്ലേ? ഇന്നും ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ് എന്നുള്ള സത്യം നമ്മൾക്കറിയില്ലേ? ചരിത്രപരമായി ഭൗതികമായി എന്തൊരടിത്തറയാണ് ഇതിനുള്ളത്? ഞാൻ സൂചിപ്പിക്കുന്നത് ഇസ്ലാം വാളുകൊണ്ട് പ്രചരിച്ചു എന്നുള്ള അടിസ്ഥാനരഹിതമായ ആരോപണം ഇസ്ലാമിന്റെ കാരുണ്യ സങ്കല്പനത്തെ കൃത്യമായി മറച്ചുവെക്കുവാൻ വേണ്ടി ആരൊക്കെയോ പടച്ചെടുത്ത ആരോപണം മാത്രമാണ് എന്നുള്ളതാണ്. ഒരാദർശത്തിന്, ഇസ്ലാമിനെ പോലെയുള്ള ഒരാദർശത്തിന്, ഇസ്ലാമിക വിശ്വാസത്തെ പോലെയുള്ള ഒരാദർശത്തിന് തീർച്ചയായും വാളുകൊണ്ട് പ്രചരിപ്പിക്കപ്പെടാൻ സാധ്യമല്ല തന്നെ. കാരണം അത് കേവലം ഒരു നാമമാറ്റമല്ല, കേവലം ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നിന്ന് മറ്റൊരു വിഭാഗത്തിലേക്കുള്ള മാറ്റമല്ല, ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ വിമലീകരണപാട് ഇസ്ലാം കൊണ്ട് വീക്ഷിക്കുന്നത് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ അത്തരമൊരു മാറ്റത്തിന് വാളുപയോഗിക്കുക സാധ്യമല്ല എന്ന് മാത്രമല്ല, ലോകത്തിലെ ഏക മതഗ്രന്ഥം, ഒരു പ്രലോഭനമോ പ്രകോപനമോ ഏതെങ്കിലും രൂപത്തിലുള്ള അടിച്ചേൽപ്പിക്കലോ മതത്തിന്റെ വിഷയത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് കൃത്യമായി പ്രഖ്യാപിക്കുന്ന മതഗ്രന്ഥം പരിശുദ്ധ ഖുർആനാണ് എന്നുള്ളതാണ് സത്യം. ഖുർആനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 256-ാമത്തെ വചനം നോക്കുക നിങ്ങൾ. തീർച്ചയായും മതത്തിൽ യാതൊരു നിർബന്ധവുമില്ല, സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് വ്യക്തമായി വേറിട്ട് കഴിഞ്ഞിരിക്കുന്നു. ആർക്കാണ് സന്മാർഗം സ്വീകരിക്കേണ്ടത് അത് സ്വീകരിക്കാം, ദുർമാർഗം സ്വീകരിക്കേണ്ടത് സ്വീകരിക്കാം, മതത്തിൽ നിർബന്ധമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരിശുദ്ധ ഖുർആനിലൂടെ പടച്ച തമ്പുരാൻ കൽപ്പിച്ചു, ഫദക്കിർ ഇന്നമ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ. പരിശുദ്ധ ഖുർആൻ 88-ാമത്തെ അധ്യായം സൂറത്തുൽ ആശിയയിലെ 21-22 വചനങ്ങൾ. പ്രവാചകരെ, താങ്കൾ ഉത്ബോധനം നൽകുക. ഉത്ബോധകൻ മാത്രമാണ് താങ്കൾ. താങ്കൾ ഹേമീകരിച്ച് ആളുകളെ നിർബന്ധിച്ച് പ്രലോഭിപ്പിച്ച് മതത്തിൽ കൊണ്ടുവരുന്നവർ. പ്രലോഭനം പോലും മതത്തിന്റെ വിഷയത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ താല്പര്യം. സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ മത പ്രബോധനത്തിന്റെ പുറം ലേബലിൽ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഒട്ടിച്ച് മതത്തെ മാർക്കറ്റ് ചെയ്യുന്ന കച്ചവടതന്ത്രം ഇസ്ലാമിന് അറിയില്ല. ഇസ്ലാമിനെ ആദർശത്തെ പച്ചയായി പറഞ്ഞ്, ആദർശത്തെ ഹൃദയത്തിനകത്തേക്ക് സന്നിവേശിപ്പിച്ച് ഹൃദയ മാറ്റത്തിലൂടെ ജീവിതത്തെ മാറ്റുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ സന്ദേശം. അപ്പോൾ അടുത്ത ചോദ്യം, ഇസ്ലാം യുദ്ധം പഠിപ്പിച്ചിട്ടില്ലേ? കാരുണ്യത്തിന്റെ ദർശനമായ ആദർശത്തിന് യുദ്ധത്തെക്കുറിച്ച് പറയാൻ കഴിയുമോ? ഇസ്ലാം കാരുണ്യത്തിന്റെ ദർശനമാകുന്നത് പോലെ തന്നെ ഇസ്ലാം പ്രായോഗികമായ നീതിയുടെ ദർശനം കൂടിയാണ്. പ്രായോഗികമായൊരു ദർശനത്തിന്, ജീവിതത്തിന്റെ സകല രംഗങ്ങളിലേക്കും കൃത്യമായി വടി കാട്ടുന്ന ഒരു ദർശനത്തിന് യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ യുദ്ധം അനിവാര്യമായി വരുന്ന പ്രായോഗിക സാഹചര്യങ്ങളുണ്ട് എന്ന വസ്തുത അംഗീകരിക്കാതിരിക്കാൻ നമുക്ക് എങ്ങനെ കഴിയും? നമുക്കെങ്ങനെയാണ് കഴിയുക? നാം ആലോചിക്കുക, ഏറ്റവും വലിയ അഹിംസയിൽ അധിഷ്ഠിതമായ സിദ്ധാന്തം പ്രചരിപ്പിക്കുന്ന ബൗദ്ധ ദർശനത്തിന്റെ വക്താക്കളെന്ന് അവകാശപ്പെടുന്ന ജപ്പാനിന് പോലും രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടത്തിൽ ബൗദ്ധ ദർശനങ്ങളുടെ തലത്തിൽ നിൽക്കട്ടെ, നമുക്ക് തൽക്കാലം പ്രായോഗികതയുടെ സന്ദേശത്തിലേക്ക് കടന്നു വരാമെന്ന് തീരുമാനിക്കേണ്ടി വന്നില്ലേ? ഇത് സ്വാഭാവികമാണ്. അതല്ലെങ്കിലും യുദ്ധത്തെക്കുറിച്ച് പറയുന്നു എന്നുള്ളത് കൊണ്ട് ഏതെങ്കിലും ഒരു ദർശനം അസമാധാനത്തിന്റെ ദർശനമാകുമെന്ന് നമുക്ക് അഭിപ്രായമുണ്ടെങ്കിൽ ഏത് ദർശനമാണ് സമാധാനത്തിന്റെ ദർശനമായി ഇവിടെ ബാക്കിയുണ്ടാവുക? പ്രായോഗികതയുടെ തത്വശാസ്ത്രം പഠിപ്പിച്ച ഏതാദർശമാണ് യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കാതിരുന്നിട്ടുള്ളത്? നമ്മുടെ ഏറ്റവും വലിയ വേദസംഹിത, ഋഗ്വേദ സംഹിത, ഇന്ദ്ര ദേവേന്ദ്രനും ദസ്യുക്കളും തമ്മിലുള്ള ശക്തമായ സംഘട്ടനത്തിന്റെ കഥ പറയുന്ന ദാർശനിക ഗ്രന്ഥമല്ലേ? അവിടെ ദസ്യുക്കളുടെ നേതാവായ ത്വഷ്ടാവിനെ കുറിച്ചുള്ള കൃത്യമായ പരാമർശങ്ങൾ നമുക്ക് കാണില്ലേ? നമ്മുടെ ഇതിഹാസം, ഭാരതീയമായ ഇതിഹാസം, രാമായണം, അത് രാമരാവണ യുദ്ധമില്ലെങ്കിൽ രാമായണമുണ്ടോ? മഹാഭാരതം തന്നെ ഒരു യുദ്ധത്തിന്റെ പേരാണല്ലോ രണ്ടാമത്തെ ഇതിഹാസം. ഇനി യുദ്ധം ചെയ്യുന്നവർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു എന്നതാണ് പരിശുദ്ധ ഖുർആന്റെ തകരാറെങ്കിൽ, അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് തകരാറിയെങ്കിൽ ഏത് ദർശനത്തിലാണ് ഇവിടെ നിലനിൽക്കാൻ കഴിയുക? നാം ആലോചിക്കലേ. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനനോടായി സംസാരിക്കുന്ന ഒരു രംഗമുണ്ട്. ഗീതയിലെ 2-ാം അധ്യായം 37-ാമത്തെ വചനം, ഹതോവ പ്രാപ്സസി സ്വർഗം ജിതോവ ബോക്ഷസേ മഹീം തസ്മാതുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃത നിശ്ചയ. നീ ഈ യുദ്ധത്തിൽ മരണപ്പെട്ടാൽ നിനക്ക് സ്വർഗമാണ് ലഭിക്കുക, നീ യുദ്ധത്തിൽ വിജയിച്ചാൽ നിനക്ക് രാജ്യാധികാരം ലഭിക്കും. ബട്ട് ഏതായിരുന്നാലും ഇത് നിന്റെ ധർമ്മമാണ്, ഇത് ചെയ്യേണ്ടത് നിന്റെ കടമയാണ്. ഇവിടെ ഒരു ധർമ്മയുദ്ധത്തിന്റെ അവസരത്തിൽ ശ്രീകൃഷ്ണൻ നടത്തുന്ന ഉപദേശത്തെ കേവലമായ സന്ദർഭത്തിൽ നടത്തിയെടുത്തുകൊണ്ട് സംസാരിച്ച് ഈ ദർശനവും എല്ലാം തന്നെ ശ്രീകൃഷ്ണന്റെ ഉപദേശങ്ങൾ മുഴുവനും യുദ്ധത്തിൽ അധിഷ്ഠിതമാണ് എന്ന് പറയാൻ കഴിയുമോ? യേശുക്രിസ്തു പോലും തന്റെ ഒരു മുഖത്തടിച്ചാൽ മറ്റേ മുഖവും കാണിച്ചു കൊടുക്കണമെന്ന് പഠിപ്പിച്ച് ആദർശത്തിന്റെ വക്താവ് എന്ന് പറയുന്ന ക്രിസ്തു യേശു പോലും അദ്ദേഹത്തിനെതിരെ പിലാത്തോസിന്റെ പടയാളികൾ വാളോങ്ങി കടന്നു വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞതായി ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിലെ 36 മുതൽ 38 വരെയുള്ള വചനങ്ങളിൽ പറയുന്നത് എന്താണ്? നിങ്ങൾ നിങ്ങളുടെ വസ്ത്രം വിറ്റിട്ടെങ്കിലും വാള് വാങ്ങണമെന്നല്ലേ? സ്വാഭാവികമായ പ്രതിരോധത്തെക്കുറിച്ച് ഇസ്ലാം തീർച്ചയായും യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കേവലമായ യുദ്ധത്തെക്കുറിച്ച് പറയുകയല്ല, മറിച്ച് കേവല കലാപത്തെക്കുറിച്ച് സംസാരിക്കുകയല്ല. യുദ്ധം എപ്പോൾ ചെയ്യണം, ആര് ചെയ്യണം, ഏത് രൂപത്തിൽ ചെയ്യണം, എപ്പോൾ അവസരമുണ്ടാകും എന്നെല്ലാം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നീണ്ട 23 വർഷക്കാലഘട്ടത്തിലെ പ്രവാചകത്വ ജീവിതത്തിനിടക്ക് യുദ്ധം കടന്നു വന്ന മദീനയിലെ സാഹചര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അവബോധത്തോടുകൂടിയാകണം ഇസ്ലാമിലെ യുദ്ധ സങ്കല്പത്തെ തന്നെ പരിചയപ്പെടാൻ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പരിശുദ്ധ ഖുർആൻ ജിഹാദിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ജിഹാദ് എന്ന് പറഞ്ഞാൽ കേവല യുദ്ധമാണ് എന്ന് ധാരണ പിശക് പ്രചരിപ്പിക്കുവാൻ വേണ്ടി ബോധപൂർവമായ പരിശ്രമം നടക്കുന്നുണ്ട്. ജിഹാദ് എന്നാൽ കേവല യുദ്ധമല്ല, അത് ധർമ്മസമരപാട്, അത് ത്യാഗ പരിശ്രമപാട്. ത്യാഗ പരിശ്രമം എന്ന് പറയുമ്പോൾ ഈ ആദർശം അനുസരിച്ചുള്ള ജീവിതം മുതൽ ആരംഭിക്കുന്നു. ഏറ്റവും വലിയ ജിഹാദായി പരിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നത് പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ജിഹാദാണ്. വജാഹിദുഹും ബിഹി ജിഹാദം കബീറ. പരിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ അധ്യായം സൂറത്തുൽ ഫുർഖാനിൽ 52-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞു, ഈ ഗ്രന്ഥം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഏറ്റവും വലിയ ജിഹാദ് ചെയ്യുക. പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച് ആദർശ പ്രബോധനത്തിന്റെ ആശയ സമരത്തിന്റെ ജിഹാദാണ് പരിശുദ്ധ ഖുർആൻ ഉദ്ദേശിക്കുന്നത് എന്നർത്ഥം. ഈ ജിഹാദ് ഖിത്താലായി മാറുന്ന സന്ദർഭമുണ്ട്. തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രായോഗിക ആദർശം എന്നുള്ളതിലൊക്കെ ഇസ്ലാം യുദ്ധത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നത് നേര്. പക്ഷേ ഏതവസരത്തിൽ മദീ മക്കയിലെ 13 വർഷക്കാലഘട്ടത്തിലെ പീഡനങ്ങളുടെ കാലഘട്ടം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തോട് പറഞ്ഞത് ഇസ്ബേർ, നിങ്ങൾ ക്ഷമിക്കണമെന്നാണ്. നിങ്ങൾ ക്ഷമിക്കണം. ക്രൂരമായി അനുയായികൾ കൊല ചെയ്യപ്പെട്ടപ്പോൾ, ക്രൂരമായി താനും തന്റെ അനുയായികളും പീഡിപ്പിക്കപ്പെട്ടപ്പോൾ മാസങ്ങളോളം അല്ല വർഷങ്ങളോളം പട്ടിണി കിടക്കേണ്ടി വന്ന അവസരം ഉണ്ടായപ്പോൾ പോലും പച്ചിലകൾ തിന്ന് ജീവൻ നിലനിർത്തേണ്ട അനുയായികൾ അവസരത്തിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾ ക്ഷമിക്കണമെന്നാണ്. അങ്ങനെ സ്വന്തം ആദർശമനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ഒരു രാജ്യത്തിന്റെ അധിപനായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറുകയും അവിടെയുള്ള അനുയായികളെ, അത് കേവലം മുസ്ലിങ്ങളെ മാത്രമല്ല, അവിടെയുള്ള മുസ്ലിങ്ങളല്ലാത്തവരും ജൂതന്മാരും അതല്ലാത്ത മുശ്രിക്കുകളും എല്ലാം അടങ്ങുന്ന മദീനയിലെ തന്റെ പൗരന്മാരുടെ മുഴുവനും സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വമുള്ള ഖലീഫയായി, സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വമുള്ള ഭരണാധികാരിയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറുകയും ആ സമയത്ത് ആ രാഷ്ട്രഘടനയെയും അവിടുത്തെ സമൂഹത്തെയും നശിപ്പിക്കുവാൻ വേണ്ടി മറ്റുള്ളവർ ഗൂഢാലോചന നടത്തുമ്പോൾ, അങ്ങനെ ആ സമൂഹത്തെ തകർക്കുവാൻ വേണ്ടി മറ്റുള്ളവർ സന്നദ്ധരായി സർവായുധ വിഭൂഷിതരായി കടന്നു വരുമ്പോൾ, ഇന്ന് ഇനിയും പ്രതിരോധിച്ചിട്ടില്ലെങ്കിൽ ഈ സമൂഹത്തിന്റെ പൂർണ്ണമായ നാശമാണുണ്ടാവുക എന്ന് പടച്ചതമ്പുരാന്റെ വെളിയുണ്ടാവുകയും വെളിപാടുണ്ടാവുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ അത് കലാപത്തിന്റെ ദർശനമായി തീരുന്നത് എങ്ങനെയാണ്? ഉദിനല്ലദീന യുഖാതിലൂന ബിഅന്നഹും ളുലിമു വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. പരിശുദ്ധ ഖുർആനിൽ യുദ്ധത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ആദ്യത്തെ വചനമാണ് ഖുർആനിലെ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 39-ാമത്തെ വചനം. നിങ്ങൾക്ക് യുദ്ധം ഇതാ അനുവദിക്കപ്പെട്ടിരിക്കുന്നു, നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് യുദ്ധം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്? നിങ്ങൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട്. നിങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം, അതിന്റെ പേരിൽ മാത്രം സ്വന്തം വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട പീഡിപ്പിക്കപ്പെട്ട ആളുകളാണ് നിങ്ങൾ എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് യുദ്ധം അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ആരുമായിട്ടാണ് യുദ്ധം ചെയ്യേണ്ടത്? നിഷ്കളങ്കരായി വീടുകളിൽ അന്തിയുറങ്ങുന്ന ആളുകളുമായിട്ടാണോ? ഏതെങ്കിലും ഓഫീസുകളിൽ പണിയെടുക്കുന്ന ആളുകളുമായിട്ടാണോ? എവിടെയെങ്കിലും ജീവിക്കുന്ന ഏതെങ്കിലും ആളുകളുമായിട്ടാണോ? തീർച്ചയായും പരിശുദ്ധ ഖുർആനിൽ നിന്ന് മതം പഠിച്ച ആളുകൾക്കൊന്നും അങ്ങനെ പറയാൻ കഴിയില്ല. പരിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 190-ാമത്തെ വചനത്തിൽ കൃത്യമായി പഠിപ്പിക്കുന്നു, വഖാതിലു ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും വലാ തഅതദു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. നിങ്ങൾ യുദ്ധം ചെയ്യണം. നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത് നിങ്ങളുമായി യുദ്ധത്തിന് വരുന്നവരുമായിട്ടാണ്. അവിടെ പോലും നിങ്ങൾ അതിരു കവിയുവാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ അള്ളാഹു അതിരു കവിയുന്നവരെ ഇഷ്ടപ്പെടുന്നേയില്ല. ഖുർആനിൽ യുദ്ധരംഗത്ത് യുദ്ധത്തിന്റെ ശക്തമായ രംഗത്ത് പോലും ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസാഇലെ 90-ാമത്തെ വചനത്തിൽ പറഞ്ഞു, നിങ്ങളുമായി കരാറിൽ ഏർപ്പെട്ട യുദ്ധത്തിന് സന്നദ്ധരല്ലാതെ മാറി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ നിങ്ങൾ ഒരു അതിക്രമവും ചെയ്യാൻ പാടില്ല. ഖുർആന്റെ കൃത്യമായ വിധിയാണിത്. ഞാൻ സൂചിപ്പിക്കുന്നത് യുദ്ധം അനുവദിക്കാത്തൊരു ദർശനത്തിന് പ്രായോഗികമായി നിലനിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ യുദ്ധം അനുവദിച്ചിട്ടുണ്ട്. ഈ ആദർശം അനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം പൂർണ്ണമായി തടയപ്പെടുന്ന അവസരത്തിൽ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ വക്താവിന്റെ നേതൃത്വത്തിന്റെ അടിസ്ഥാന കീഴിൽ നിന്നുകൊണ്ട് ആ രാഷ്ട്രത്തിലെ സൈന്യം നടത്തുന്ന യുദ്ധം ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള യുദ്ധം അതാണ്. അതല്ലാതെയുള്ള ഇസ്ലാമിന്റെ പേരിലാണെങ്കിലും അല്ലെങ്കിലും നടക്കുന്ന അതിക്രമങ്ങൾക്ക് ഇസ്ലാം ഉത്തരവാദിയല്ല. അത് കേവലം താല്പര്യങ്ങളുടെ സംരക്ഷണം മാത്രമാണ്. തീർച്ചയായും മാനവികതയുടെ സന്ദേശം പ്രചരിപ്പിക്കേണ്ട ഈ റമദാനിന്റെ രാത്രികളിൽ ഇസ്ലാമിന്റെ കാരുണ്യ ദർശനത്തെ ലോകത്തിന്റെ മുന്നിൽ സമർപ്പിക്കേണ്ട ആ അവസരമുണ്ടാകുമ്പോൾ നമുക്ക് തുറന്നു പറയാൻ കഴിയണം, ഇർഹമു മൻ ഫില്ലർദി ഇർഹമുഖവും എന്ന് പടച്ചതമ്പുരാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യത്തോടു കൂടി പെരുമാറുക, എങ്കിൽ ആകാശത്തുള്ളവൻ ഉപരിലോകത്തുള്ളവൻ നിങ്ങളോട് കാരുണ്യത്തോടു കൂടി പെരുമാറും. പടച്ചതമ്പുരാന്റെ കാരുണ്യം ലഭിക്കണമോ, പടച്ചതമ്പുരാന്റെ അനുഗ്രഹം ലഭിക്കണമോ, ഭൂമിയിലുള്ള പീഡിപ്പിക്കപ്പെട്ട ആളുകളോട് കാരുണ്യത്തോടു കൂടി പെരുമാറുക. ആ കാരുണ്യം ഹൃദയത്തിൽ നിന്ന് നിർഗളിക്കേണ്ടതാണ്. പ്രയാസപ്പെടുന്ന മനുഷ്യരോട് കാരുണ്യത്തോടു കൂടി പെരുമാറുക, പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ആളുകളോട് കാരുണ്യത്തോടു കൂടി പെരുമാറുക. ഹൃദയത്തിനകത്ത് നിന്ന് ആ കാരുണ്യത്തിന്റെ നീരുറവ നിർഗളിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വിശ്വാസികളല്ല, നിങ്ങളുടെ വിശ്വാസം കപട വിശ്വാസമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. നിങ്ങൾ മതനിഷേധികളാണ് എന്ന്. അതെ, പ്രയാസപ്പെടുന്നവന്റെ പ്രയാസം കാണാൻ കഴിയുന്നില്ലെങ്കിൽ, പ്രശ്നങ്ങളിൽ അപകടപ്പെടുന്നവന്റെ പ്രശ്നങ്ങൾ കാണാൻ കഴിയുന്നില്ലെങ്കിൽ, പട്ടിണി കിടക്കുന്നവന്റെ വയറിന്റെ വേദന കാണാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മുടെ വിശ്വാസത്തിന് അർത്ഥമില്ലാതെയാവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അയൽവക്കക്കാരൻ പട്ടിണി കിടന്നപ്പോൾ വയറു നിറച്ചുണ്ടെന്നവനല്ല വിശ്വാസി. നിന്റെ കറിയിൽ ഒരല്പം വെള്ളം കൂട്ടിയെങ്കിലും അയൽവക്കക്കാരനെ പരിഗണിക്കുക. അയൽവക്കക്കാരന്റെ ജാതി നോക്കാനല്ല പ്രവാചകൻ പഠിപ്പിച്ചത്. വിഭാഗം നോക്കാനല്ല, മനുഷ്യനാണോ, മനുഷ്യനെങ്കിൽ അയാളെ പരിഗണിക്കുക എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഈ കാരുണ്യം നമ്മുടെ ഹൃദയത്തിനകത്ത് നിന്ന് ഒരു നിറവായി, ഒരു ഉറവായി കടന്നു വരണമെങ്കിൽ തീർച്ചയായും വിശ്വാസപരമായ ദാർഢ്യമുണ്ടാകണം. ആ ദാർഢ്യത്തിൽ നിന്നാണ് ഇതുണ്ടാവുക. അതിന് അടിസ്ഥാനപരമായി പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായി ജീവിക്കുവാൻ നമ്മൾക്ക് കഴിയണം. പരിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുന്നിന് മുഴുവനും വെളിച്ചം പ്രദാനം ചെയ്ത മഹാ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിന്റെ അവതരണത്തിന്റെ വാർഷികം ആഘോഷിക്കുകയാണ് യഥാർത്ഥത്തിൽ റമദാനിലെ വ്രതാനുഷ്ഠാനത്തിലൂടെ മുസ്ലിങ്ങൾ ചെയ്യുന്നത്. ഈ പരിശുദ്ധ ഖുർആന്റെ സവിശേഷത എന്താണ്? ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ. ഈ ഗ്രന്ഥം സംശയമൊന്നും വേണ്ട, മനുഷ്യർക്ക് സന്മാർഗ അന്വേഷികൾക്ക് കൃത്യമായി മാർഗദർശനം നൽകുന്നതാണ് ഈ മാർഗദർശക ഗ്രന്ഥം, ഈ കാരുണ്യത്തിന്റെ ഗ്രന്ഥം. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖവം. ഖുർആനിലെ 17-ാമത്തെ അധ്യായം സൂറത്തുൽ ഇസ്രായിൽ 9-ാമത്തെ വചനത്തിലൂടെ പടച്ചതമ്പുരാൻ പറഞ്ഞില്ലേ, ഈ ഖുർആൻ തീർച്ചയായും മനുഷ്യരെ ഏറ്റവും ഉത്തമമായ മാർഗത്തിലൂടെ വഴി നടത്തുന്നു എന്ന്. ആ ഉത്തമമായ മാർഗം ലോകത്തിന്റെ മുന്നിൽ വെളിച്ചത്തോടുകൂടി കാണിച്ചു കൊടുക്കേണ്ട ചുമതല റമദാനിലെ വ്രതമനുഷ്ഠിക്കുന്ന മനുഷ്യരുടെ മുഴുവനും ചുമതലയാണ്, മുസ്ലിങ്ങളുടെ ചുമതലയാണ്. അത് കാരുണ്യത്തിന്റെ ദർശനമാണ്, ആ കാരുണ്യത്തിന്റെ ദർശനമാണ്. എന്ത് വർഗീയതയുടെ പേരിൽ നമ്മുടെ നാട്ടിൽ ഏതൊരു മനുഷ്യൻ ക്രൂരമായി കൊല ചെയ്യപ്പെടുമ്പോഴും അത് ആദർശത്തിന്റെ പേരിലല്ല എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. അത് മാറാട്ടായിരുന്നാലും, നാദാപുരത്തായിരുന്നാലും, കണ്ണൂരിലായിരുന്നാലും, എവിടെയായിരുന്നാലും, അവിടെ ആ പീഡിപ്പിക്കപ്പെട്ട പാവപ്പെട്ട മനുഷ്യന്റെ കുടുംബത്തിന്റെ ഭാര്യമാരുടെ മക്കളുടെ കണ്ണുനീര് കാണാൻ നമുക്ക് കഴിയണം. അവരുടെ ഹൃദയത്തിനകത്തെ തേങ്ങലുകൾ കാണാൻ നമുക്ക് കഴിയണം. അപ്പോഴേ നമ്മൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുന്നവരായിത്തീരൂ. ആദർശത്തിന്റെ പേരിൽ നടന്ന പ്രത്യാക്രമണങ്ങളിൽ പോലും കുട്ടികളും അതേപോലെ തന്നെ സ്ത്രീകളും ആക്രമിക്കപ്പെട്ടുകൂടാ എന്ന് പഠിപ്പിച്ച, എന്തിനധികം വളർച്ചയുള്ള മരങ്ങൾ പോലും, കായ്ക്കുന്ന മരങ്ങൾ പോലും നശിപ്പിച്ചുകൂടാ എന്ന് പഠിപ്പിച്ച ആദർശത്തിന്റെ വക്താക്കളാണ് മുസ്ലിങ്ങൾ. അതുകൊണ്ട് തന്നെ കാരുണ്യത്തിന്റെ ഉറവ പൊട്ടുന്ന ഈ മാസത്തിൽ ഈ കാരുണ്യത്തിന്റെ സന്ദേശം നമുക്ക് പഠിപ്പിക്കാൻ കഴിയണം. ഈ ഭൂമിയിലെ മനുഷ്യർക്കുള്ള കാരുണ്യത്തിന്റെ സന്ദേശം, ഈ ഭൂമിയിലെ മനുഷ്യർക്കുള്ള കാരുണ്യത്തിന്റെ സന്ദേശം, അത് ഇസ്ലാമിന്റെ സമാധാന സന്ദേശമാണ്, ഇസ്ലാമിന്റെ ശാന്തിയുടെ സന്ദേശമാണ്. ഇസ്ലാം ലോകത്തിന്റെ മുന്നിൽ വെക്കുന്നത് അതിക്രമത്തിന്റെയും അക്രമത്തിന്റെയും ഭീകരതയുടെയും സന്ദേശമല്ല, മറിച്ച് പടച്ചതമ്പുരാനെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് മനസ്സിന് സമാധാനത്തോടുകൂടി ഈ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക, ശാന്തിയുടെ ഭവനത്തിലേക്ക് നടന്നു പോവുക എന്നുള്ള സന്ദേശമാണ്. ഈ സന്ദേശം ലോകത്തിന് മുന്നിൽ തുറന്നു വെക്കുവാൻ നമുക്ക് കഴിയണം. അതിനുള്ള പ്രചോദനമാകട്ടെ ഈ കൂട്ടായ്മ എന്നാഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പടച്ചതമ്പുരാൻ സഹായിക്കുമാറാകട്ടെ ഈ വിഷയം നിങ്ങളുടെ മുന്നിൽ, നിങ്ങളുടെ പരിഗണനക്ക്, പഠനത്തിന്, വിമർശനത്തിന്, ശക്തമായ അപഗ്രഥനത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.